നമസ്കാരം ശ്രീ അജയകുമാർ. ഇപ്പോൾ താങ്കൾ ജീവിതത്തിൽ കടന്നുപോയ ഒരു സംഭവമാണ് ടേക്ക് ഓഫ് എന്ന സിനിമയായി വന്നിരിക്കുന്നത്. താങ്കൾ അനുഭവിച്ച കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ താങ്കൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സമയമാണ് ഇപ്പോൾ ഒരു സിനിമയായി തന്നെ വന്നിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് കേട്ടിരുന്നോ?
സിനിമയെക്കുറിച്ച് കേട്ടിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളെ നാട്ടിൽ നിന്ന് സിനിമ കണ്ടതിന് ശേഷം വിളിച്ചിരുന്നു. സിനിമ നല്ല സിനിമയാണ് എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ കിട്ടിയിട്ടുള്ളത്.
അതെ അതെ. ഇതിലിപ്പോ ഒരുപാട് പേർ പറയുന്നുണ്ടായിരുന്നു, അപ്പോ ഫഹദ് ഫാസിൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു മലയാളി തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ഇറാഖിലെ അപ്പോഴത്തെ സ്ഥാനപതി. അപ്പോ എന്തെങ്കിലും താങ്കളുമായി എത്രത്തോളം സാമ്യമുണ്ട് ഈ കഥാപാത്രത്തിനെന്ന് സിനിമ കണ്ട സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞോ?
ഇല്ല, സിനിമ കണ്ട സുഹൃത്തുക്കൾ സിനിമ നല്ലൊരു സിനിമയാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാന് ഇതുവരെ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആ ഒരു കാര്യത്തില് ഇപ്പോഴും അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല.
സിനിമ കണ്ടതിന് ശേഷം മാത്രമേ എത്രത്തോളം താങ്കൾ അനുഭവിച്ച കാര്യങ്ങൾ സിനിമയിൽ ഉണ്ട് എന്ന കാര്യം പറയാൻ കഴിയുള്ളൂ അല്ലേ? ഓക്കെ. പക്ഷെ അത് പറയാൻ കഴിയുമോ? ഇതിപ്പോ താങ്കൾ അനുഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ താങ്കൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ തന്നെയാണോ സിനിമയിൽ വന്നിരിക്കുന്നത്, അത് തുറന്നു പറയാൻ കഴിയുമോ ഈ ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട്?
അത് തുറന്നു പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പിന്നെ പലപ്പോഴും സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയാറുണ്ട് സിനിമ കാണുന്ന അത്രയും ഒരു എൻജോയ്മെന്റ് നമ്മള് ഷൂട്ടിങ് കാണുമ്പോൾ കിട്ടില്ല. അതുപോലെ ചില സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് സിനിമ ഉണ്ടാക്കുമ്പോൾ അത് ചിലപ്പോൾ സംഭവങ്ങൾ അത്രത്തോളം രസകരമായിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ സിനിമ ആസ്വദിക്കാനുള്ളവർ സിനിമ ആസ്വദിക്കട്ടെ, നല്ല സിനിമയാണെങ്കിൽ അവർ ആസ്വദിക്കട്ടെ, നമ്മൾ സംഭവങ്ങളെ തൽക്കാലം അതിൻ്റെ വഴിക്ക് വിടുന്നതായിരിക്കും നല്ലത്.
എനിക്ക് തോന്നി ഈ ഒരു ആ ഒരു സംഭവം, അതായത് ഇറാഖിൽ നിന്ന് നഴ്സുമാരെ രക്ഷപ്പെടുത്തിയ സംഭവം, താങ്കൾ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു സംഭവം. ഇപ്പോഴും അതിന്റെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല, എങ്ങനെയായിരുന്നു നടന്നെന്നുള്ള കാര്യം പുറത്തുവിട്ടിട്ടില്ല
അല്ലേ? ഇല്ല, ഇല്ലെന്നാണ് എന്റെ അറിവ്.
പക്ഷേ ഇതിൽ ഒറ്റക്കാര്യമുള്ളത്, താങ്കളുമായി ഈ സംവിധായകൻ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയുണ്ടായോ ഈ സിനിമ എടുക്കുന്നതിനെ കുറിച്ച്? കാരണം ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് താങ്കൾ, നഴ്സുമാരുണ്ടായിരുന്നു, അവരുമായി സംസാരിക്കാൻ കഴിയും. പക്ഷേ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു പക്ഷേ ഏക വ്യക്തി താങ്കളായിരിക്കും അവർക്ക് സംസാരിക്കാൻ കഴിയുന്നത്. താങ്കളുമായി ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയുടെ കഥ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ചിത്രീകരണം നടക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലുമോ സംസാരിക്കുകയോ കാര്യങ്ങൾ തിരക്കുകയോ ചെയ്തിരുന്നു?
ഇല്ല, സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആരും ഇതുവരെ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല.
ഓക്കെ. അപ്പൊ അതായത് താങ്കൾ ഒരു കഥാപാത്രമായി വരുന്നെങ്കിൽ പോലും താങ്കളിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഇൻപുട്ട് അതിലില്ല എന്നുള്ളതാണ്?
ഇല്ല, അവര് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് യാതൊരു ഇൻപുട്ടും കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് അതില് സാങ്കേതികമായിട്ടൊരു വലിയൊരു ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. അവര് ബന്ധപ്പെടുകയാണെങ്കിൽ പോലും അതിന് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻപുട്ടും കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല.
ഓക്കെ. ആ തീർച്ചയായും അത് സ്വാഭാവികമായിട്ടും താങ്കളുടെ ഈ പദവിയിലിരിക്കുമ്പോഴുള്ള ലിമിറ്റേഷൻസ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമല്ലോ അതിൽ. ഞാൻ ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ ഫഹദ് ഫാസൽ ഒരു ഇന്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, പറഞ്ഞ ഒരു കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കേൾപ്പിക്കാം, താങ്കൾക്കൊന്ന് കേൾക്കാം. അത്
19 സ്ത്രീകളാണ്, ഭാഷ പോലും കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഒരു വാർ സോണിൽ പെട്ടുപോകാന്ന് പറയുന്നത് എനിക്ക് ഈ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ എനിക്ക് ഫുട്ടേജ് റിയൽ ഫുട്ടേജ് കുറെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ആ അവസ്ഥയായിട്ട് മലയാളികൾ തീർച്ചയായും അസോസിയേറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ഭയങ്കര ഉറപ്പുള്ള കാര്യമായിരുന്നു. കാരണം സഫറിങ്ങിൻ്റെ കഥ ആർക്കും മനസ്സിലാകുന്ന കഥയാണ്. ഇറ്റ്സ് ഈസി ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഈ 19 സ്ത്രീകളുടെ ലൈഫിലുണ്ടായെന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഇതൊരു സിനിമയായിട്ട് തന്നെ, സിനിമ എന്ന മീഡിയത്തിലൂടെ തന്നെ.
ഫഹദ് ഫാസൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ, അത് താങ്കളുടെ മനസ്സിലൂടെ പോകുന്നുണ്ടോ? അതുപോലെ തന്നെ ആ സിനിമ കാണുമ്പോൾ അത് വീണ്ടും മനസ്സിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ?
എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആ കഥാപാത്രത്തെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നാണ്. അത് കേൾക്കാൻ വളരെ സന്തോഷമുണ്ട്. അതിൽ കൂടുതൽ തൽക്കാലം ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ ഉദ്ദേശിച്ചു.
തീർച്ചയായും എനിക്ക് മനസ്സിലാകുന്നുണ്ട് താങ്കളുടെ ഒരു പറയാനുള്ള പരിമിതി മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഇത്രത്തോളം സംസാരിക്കാൻ തന്നെ തയ്യാറായതിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം മറ്റ് പല മാധ്യമങ്ങളും താങ്കളെ ബന്ധപ്പെട്ടിട്ടും താങ്കൾ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
തീർച്ചയായും ശരിയാണ്. ഞാൻ പലപ്പോഴും അത് ആ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ട എന്നുള്ള തന്നെയായിരുന്നു തീരുമാനം. ഇപ്പോഴും ഇത് പിന്നെ ആ തീരുമാനത്തിൽ ഉറച്ചേക്കാണ്. സിനിമയുടെ പ്രമേയത്തെ പറ്റിയോ അല്ലെ അതിലുള്ള മറ്റൊരു സംഭവങ്ങളെ പറ്റിയോ സംസാരിക്കണ്ട എന്നുള്ളത് തന്നെയാണ്.
തീർച്ചയായും നമുക്ക്. പക്ഷെ ഞാനിപ്പോൾ ഇത് താങ്കളോട് സംസാരിക്കാൻ തീരുമാനിച്ച തന്നെ ഒരു ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ് ഇത്തരത്തിൽ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ സിനിമ എന്നാണ് വിളിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്ന അല്ലെങ്കിൽ കഥാപാത്രം താങ്കളെ അധികരിച്ചാണെന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ടും നമ്മുടെ ശ്രോതാക്കളെ കൂടുതൽ അറിയിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് താങ്കളുമായി സംസാരിക്കാൻ ഞാൻ അഭ്യർത്ഥിച്ചത് തന്നെ. ഒറ്റ കാര്യം കൂടെ, അവസാനമായി ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ നടന്ന ഒരു സംഭവം, അതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ആ ഒരു സംഭവം സിനിമയായി വരുന്നത് എത്രത്തോളം നല്ലതാണ്? പ്രത്യേകിച്ചും അതിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, നയതന്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും, അതിനെയൊക്കെ മറ്റൊരു രീതിയിലായിരിക്കും സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ തെറ്റായ ഒരു സന്ദേശം അതിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് പോകുമെന്നൊരു ഒരു പേടി ഉണ്ടോ? അങ്ങനെ ഞാൻ ഈ ഒരു സിനിമയെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്, മറിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സിനിമയായി വരുമ്പോൾ.
ഇല്ല, ഒരു നിരവധി സംഭവങ്ങൾ പിന്നെ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, നിരവധി ഓസ്കാർ അവാർഡുകൾ വാങ്ങിയ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് പോലെയുള്ള സിനിമകൾ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകൾ. അതുകൊണ്ട് അങ്ങനെ സിനിമകൾ വരുന്നതിൽ തെറ്റൊന്നുമില്ല. അവർക്ക് പലപ്പോഴും പിന്നെ സിനിമയുടെ വിജയം കൂടി പരിഗണിക്കുമ്പം ചിലപ്പോ പിന്നെ നടന്ന സംഭവങ്ങളിൽ ചെറിയതായിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ അവര് വരുത്തിയെന്ന് വരും. പക്ഷെ അതുകൊണ്ട് മാത്രം സിനിമ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം ജനങ്ങൾക്ക്, ആധുനിക കാലത്തെ പ്രേക്ഷകർക്ക് സിനിമയെ സിനിമയായിട്ടും സംഭവങ്ങളെ സംഭവങ്ങളായിട്ടും കാണാനുള്ള പക്വതയുണ്ട്. അതുകൊണ്ട് സിനിമ എടുക്കുന്നതിൽ തെറ്റില്ല, എടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ അജയകുമാർ. ഇത്രയും നേരം, ഇത്രയെങ്കിലും താങ്കളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, താങ്കളുടെ ഒരു നയതന്ത്ര വിദഗ്ധൻ അല്ലെങ്കിൽ നയതന്ത്ര പ്രതിനിധി എന്ന രീതിയിലുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് SBS മലയാളത്തോട് സംസാരിച്ചതിനെ
നന്ദി.